ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. അഴിമതി രോഗമാണെന്നും അതിനെ വേരോടെ പിഴുതെറിയണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയനാട്ടിലും ചേലക്കരയിലും പരസ്യപ്രചാരണം അവസാന ലാപ്പിൽ. പാലക്കാട്ടും പ്രചാരണം വൻചൂടിൽ. കണ്ണൂർ ADM കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ജാമ്യം. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും 211 കോടി രൂപ കൂടി ഗവൺമെന്റ് അനുവദിച്ചു. കൊച്ചിയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. അഴിമതി ഒരു രോഗമാണെന്നും അതിനെ വേരോടെ പിഴുതെറിയണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ന്യൂഡൽഹിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ വിജിലൻസ് അവബോധ വാരത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. അഴിമതി തടയാൻ കേന്ദ്ര ഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ അറിയിച്ചു. മുതിർന്ന BJP നേതാവ് LK അദ്വാനിയുടെ 97th ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ വികസനത്തിന് സ്വയം അർപ്പിച്ച, രാജ്യം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന രാഷ്ട്ര തന്ത്രജ്ഞരിൽ ഒരാളാണ് ഭാരതരത്ന LK അദ്വാനിയെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അദ്വാനിയുടെ മാർഗനിർദ്ദേശം ലഭിച്ചതിൽ ഭാഗ്യമുണ്ടെന്നും ദീർഘായുസ്സിനായി പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട്ടിലും ചേലക്കരയിലും പ്രചാരണം അവസാന ലാപ്പിലെത്തി. ഇരുമണ്ഡലങ്ങളിലും ഇനി 4 ദിവസത്തിൽ താഴെ മാത്രമാണ് പരസ്യപ്രചാരണത്തിന് ശേഷിക്കുന്നത്. കരുതിവച്ച തന്ത്രങ്ങളെല്ലാം പുറത്തെടുത്ത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. പാലക്കാട്ട് കള്ളപ്പണ ആരോപണവും വനിതകൾ താമസിച്ച മുറിയിലെ പോലീസ് പരിശോധനയും മണ്ഡലത്തിലെ പ്രചാരണത്തെ പുതിയ തലത്തിലേക്ക് മാറ്റി. വയനാട്ടിൽ 3rd ഘട്ട പ്രചാരണത്തിന് ശേഷം UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. മറ്റന്നാൾ അവർ വീണ്ടും മണ്ഡലത്തിലെത്തും. പ്രിയങ്കയ്ക്കായി ഹരിയാന നിയമസഭാംഗവും ഗുസ്തി താരവുമായ വിനേഷ് ഫോഗട്ട് വയനാട്ടിൽ ഇന്ന് പ്രചാരണത്തിനെത്തുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ഇന്ന് കൽപ്പറ്റ മണ്ഡലത്തിലാണ്. വടവഞ്ചാലിൽ നിന്ന് രാവിലെ ആരംഭിച്ച പര്യടനം വൈകിട്ട് വൈത്തിരിയിൽ സമാപിക്കും. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് കൽപ്പറ്റ മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾക്കൊപ്പം കൽപ്പാത്തി തേരിനും കൊടിയേറിയതോടെ പാലക്കാട്ട് ഇപ്പോൾ ഉത്സവ നിറവിലാണ്. ഇന്നലെ കൊടിയേറ്റ ചടങ്ങിന് 3 മുന്നണി സ്ഥാനാർത്ഥികളും സന്നിഹിതരായിരുന്നു. LDF സ്ഥാനാർത്ഥി Dr. P സരിൻ ഇന്ന് യാക്കര, നൂറണി, തിരുനെല്ലായി ഗ്രാമങ്ങളിലും കണ്ണാടി പഞ്ചായത്തിലും പര്യടനം നടത്തും. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ മണ്ഡലത്തിലെ വിവിധ കുടുംബയോഗങ്ങളിൽ BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കും. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചാരണം വൈകിട്ട് കിണാശേരിയിൽ സമാപിക്കും. ചേലക്കര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ 3rd ഘട്ട പര്യടനത്തിലേക്ക് കടന്നുകഴിഞ്ഞു. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
തെരഞ്ഞെടുപ്പ് ചൂട് അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വാശിയേറിയൊരു മത്സരത്തിനാണ് ചേലക്കര ഇനി വേദിയാവുന്നത്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ഇന്നത്തെ മണ്ഡല പര്യടനം രാവിലെ 7 മണിക്ക് പഴയന്നൂർ പഞ്ചായത്തിലെ വട്ടപ്പാറയിൽ നിന്നും ആരംഭിച്ചു. മണ്ഡല പര്യടനം വൈകിട്ട് എളനാട് സെന്ററിൽ സമാപിക്കും. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ ഇന്ന് നേരിട്ട് ജനങ്ങളെ കണ്ട് വോട്ട് തേടുന്ന തിരക്കിലാണ്. ഇന്നത്തെ മണ്ഡല പര്യടനത്തിന്റെ സമാപന സമ്മേളനം വൈകിട്ട് കൊണ്ടയൂരിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ഇന്ന് മണ്ഡലത്തിൽ 3rd ഘട്ട സ്വീകരണ പരിപാടി യിലേക്ക് നീങ്ങുകയാണ്. ദേശമംഗലം കൊട്ടിപ്പാറയിൽ നിന്നും ആരംഭിച്ച് രാത്രി കറ്റവട്ടൂരിലാണ് ഇന്നത്തെ പര്യടനം സമാപനം കുറിക്കുക.
സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുർഭരണമാണ് പിണറായി വിജയന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഗവൺമെന്റിന് എതിരാണെന്നും അദ്ദേഹം കൽപ്പറ്റയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. BJPയും CPIMഉം തമ്മിൽ രഹസ്യവും പരസ്യവുമായ ബാന്ധവത്തിലാണെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് പ്രതിയായ കുഴൽപ്പണക്കേസ് ഒതുക്കിത്തീർത്തത് ഇതിനുദാഹരണമാണെന്നും VD സതീശൻ ആരോപിച്ചു. രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ച് ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യാതിരിക്കാൻ CPIM ബോധപൂർവമായ നീക്കം നടത്തുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട്ടെ നാടകം പൊളിഞ്ഞുപോയതിന്റെ ദുഃഖത്തിലാണ് CPIM. പാലക്കാട് പരാജയം ഉറപ്പായതോടുകൂടി 3rd സ്ഥാനത്തേക്ക് പോകുമെന്ന വെപ്രാളമാണ് ബാഗ് വിവാദവും രാത്രിയിലെ റെയ്ഡും ഉൾപ്പെടെ നാടകം നടത്താൻ അവർ തയ്യാറായതെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സംയുക്ത പ്രമേയം പാസാക്കിയവരാണ് LDFഉം UDFഉം എന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. താമരശ്ശേരി രൂപത ബിഷപ്മാർ റെമിജിയോസ് ഇഞ്ചനാലിയലുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടിക്കാഴ്ച സൌഹാർദ്ദപരമായിരുന്നുവെന്നും രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും പൊതുവിഷയങ്ങളാണ് ചർച്ചയായതെന്നും ജാവ്ദേക്കർ പറഞ്ഞു. കണ്ണൂർ എ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചു. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. കണ്ണൂർ വനിതാ ജയിലിൽ 11 ദിവസമായി റിമാൻഡിൽ കഴിയുകയായിരുന്നു ദിവ്യ. വിധിപ്പകർപ്പ് ലഭിച്ചതിനുശേഷം കുടുംബവുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക അറിയിച്ചു. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു എന്നതിന് സന്തോഷമുണ്ടെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ പ്രതികരിച്ചു. 3 കർശന ഉപാധികളോടെയാണ് ജാമ്യമെന്ന് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കരുത്, കണ്ണൂർ ജില്ല വിട്ടു പോകരുത് എന്നിവയാണ് ഉപാധികളെന്നും പ്രോസിക്യൂട്ടർ അറിയിച്ചു. പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി പറഞ്ഞു. മനഃപൂർവ്വമല്ലാത്ത നിർഭാഗ്യകരമായ പെരുമാറ്റമാണ് ദിവ്യയിൽ നിന്നുണ്ടായതെന്നും എന്നാൽ ദിവ്യയ്ക്ക് നീതി നിഷേധിക്കാൻ പാടില്ലെന്നും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ദിവ്യയുടെ ഭാഗത്തുനിന്നും പാകപ്പിഴയുണ്ടായി എന്ന മുൻ നിലപാടിൽ ഉറച്ചുനിൽക്കുന്നതായും പി കെ ശ്രീമതി അറിയിച്ചു. അലിഗഡ് മുസ്ലിം സർവകലാശാലയ്ക്ക് ന്യൂനപക്ഷ പദവി തുടരാമെന്ന് സുപ്രീംകോടതി 7 ബെഞ്ച് വിധിച്ചു. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് നേതൃത്വം നൽകിയ ബെഞ്ചിന്റേതാണ് വിധി. ഇന്ന് വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്റെ അവസാന വിധി പ്രഖ്യാപനം കൂടിയാണിത്. 7 ബെഞ്ചിൽ 4 പേർ ന്യൂനപക്ഷ പദവിയെ അനുകൂലിച്ചപ്പോൾ 3 അംഗങ്ങൾ അതിനെ എതിർത്തു. ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് കോടതി വിധി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും 211 കോടി രൂപ കൂടി ഗവൺമെന്റ് സഹായം അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. ജനറൽ പർപ്പസ് ഫണ്ട് തുകയാണ് അനുവദിച്ചത്. ഗ്രാമപഞ്ചായത്തുകൾക്ക് 150 കോടി രൂപയും ജില്ലാ പഞ്ചായത്തുകൾക്ക് 7 കോടിയും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 10 കോടി രൂപയും ലഭിക്കും. മുനിസിപ്പാലിറ്റികൾക്ക് 26 കോടി രൂപയും കോർപ്പറേഷനുകൾക്ക് 18 കോടിയും വകയിരുത്തി. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 6,250 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് കൈമാറിയത്. മത്സ്യമേഖലയിൽ ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന്റെ സാധ്യതകൾ സംബന്ധിച്ച ശില്പശാല കൊച്ചി സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. സിഫ്നെറ്റിലെ ചടങ്ങിൽ മത്സ്യബന്ധന ബോട്ടുകളുടെ രജിസ്ട്രേഷൻ, സർട്ടിഫിക്കേഷൻ, സർവേ സംബന്ധിച്ച ഏകദിന ശില്പശാലയും ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം മുന്നേറ്റം തുടരുന്നു. ഗെയിംസ് വിഭാഗത്തിൽ 429 ഇനങ്ങൾ പിന്നിട്ടപ്പോൾ തിരുവനന്തപുരം 1038 പോയിന്റോടെ 123 സ്വർണവും 78 വെള്ളിയും 92 വെങ്കലവുമായി ഏറെ മുന്നിലാണ്. കണ്ണൂർ 56 സ്വർണവും 53 വെള്ളിയും 59 വെങ്കലവും നേടി 566 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തുണ്ട്. 559 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തു നിൽക്കുന്ന തൃശൂരിന് 57 സ്വർണവും 42 വെള്ളിയും 64 വെങ്കലവും ലഭിച്ചു. അത്ലറ്റിക്സ് ഇനങ്ങളിൽ 18 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 6 സ്വർണവും 3 വെള്ളിയും 4 വെങ്കലവും നേടി 43 പോയിന്റോടെ മലപ്പുറം ഒന്നാം സ്ഥാനത്താണ്. 4 സ്വർണവും 1 വെള്ളിയും 7 വെങ്കലവുമായി 30 പോയിന്റുമായി പാലക്കാടാണ് തൊട്ടടുത്ത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ആദ്യ 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ ദർബനിൽ. ഇന്ത്യൻ സമയം വൈകിട്ട് 7:30 മത്സരം. 4 മത്സര പരമ്പരയിലെ രണ്ടാം മത്സരം ഞായറാഴ്ചയാണ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7:30 ബംഗളൂരുവിലാണ് മത്സരം. സിബിഎസ്ഇ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പാലക്കാട്ട് കഞ്ചിക്കോട് തുടക്കമായി. രാവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ശബരിമല തീർത്ഥാടകർ ഇരുമുടിക്കെട്ടിൽ ആവശ്യമില്ലാത്ത പൂജാസാധനങ്ങൾ കൊണ്ടുവരരുതെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ.
ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്നും ഒഴിവാക്കേണ്ടവ ഏതൊക്കെയാണെന്നും വിശദമാക്കി തന്ത്രി കണ്ഠരര് രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്തയച്ചു. ശബരിമലയിൽ തീർത്ഥാടകർ കൊണ്ടുവരുന്ന ഇരുമുടിക്കെട്ടിൽ ധാരാളം പ്ലാസ്റ്റിക് കടന്നു വരുന്നുണ്ട്. ഇത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ചന്ദനത്തിരി, കർപ്പൂരം, പനിനീർ തുടങ്ങിയവ മുൻകെട്ടിൽ ഒഴിവാക്കണമെന്നും തന്ത്രിയുടെ കത്തിലുണ്ട്. പിൻകെട്ടിൽ വളരെ കുറച്ച് അരി മാത്രം കരുതിയാൽ മതിയെന്നും മുൻകെട്ടിൽ ഉണക്കലരി, നെയ്തേങ്ങ, ശർക്കര, കദളിപ്പഴം, വെറ്റില, അടയ്ക്ക, കാണിപ്പൊന്ന് ഇവ മാത്രം കരുതിയാൽ മതിയെന്നും തന്ത്രി വിശദീകരിച്ചു. ഇരുമുടിക്കെട്ടിലെ പൂജാദ്രവ്യങ്ങളിൽ വലിയ ഭാഗം പാണ്ഡിത്താവളത്തിലെ ഇൻസിനറേറ്ററിൽ മാലിന്യമായി കത്തിച്ചു കളയുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഈ നിർദ്ദേശം.
ശബരിമലയിൽ 70,000 പേർക്ക് വെർച്വൽ ബുക്കിംഗ് വഴിയും 10,000 പേർക്ക് തത്സമയ ബുക്കിംഗിലൂടെയും ദർശനം അനുവദിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു. സ്വർണവില ഇന്ന് വീണ്ടും വർദ്ധിച്ചു. പവന് 680 രൂപ ഉയർന്ന് 58,280 പ്രധാന വാർത്തകൾ വീണ്ടും. അഴിമതി രോഗമാണെന്നും അതിനെ വേരോടെ പിഴുതെറിയണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയനാട്ടിലും ചേലക്കരയിലും പരസ്യപ്രചാരണം അവസാന ലാപ്പിൽ. പാലക്കാട്ടും പ്രചാരണം വൻചൂടിൽ. കണ്ണൂർ ADM കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ജാമ്യം. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും 211 കോടി രൂപ കൂടി ഗവൺമെന്റ് അനുവദിച്ചു. കൊച്ചിയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം മുന്നേറ്റം തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.